2020 സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച. കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് സ്നേഹവും കരുതലും. കോർട്ട് റൂമിൽ ആർ അഭിലാഷ് എഴുതുന്നു. സ്വത്ത് തർക്കം എല്ലാ കാലത്തും കോടതികളുടെ തീര തലവേദനയാണ്. രാജ്യത്തെ വിവിധ കോടതികൾ സ്വത്ത് തർക്കത്തിൽ അസംഖ്യം വിധികൾ പറഞ്ഞിട്ടുമുണ്ട്. ഓരോ കേസിനും വ്യത്യസ്ത സ്വഭാവമായതിനാൽ വിശദമായി വാദം കേട്ട് തീർപ്പുകൽപ്പിക്കാൻ നമ്മുടെ സിവിൽ കോടതികളും ഉന്നത കോടതികളും സമയത്തിന്റെ നല്ലൊരു പങ്കും ഇതിനായി ചെലവഴിക്കുന്നുണ്ട്. സുദീർഘമായ വ്യവഹാരക്രമമാണെങ്കിലും സ്വത്ത് കേസുകളിൽ നമ്മുടെ കോടതികൾ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും വ്യക്തിജീവിതത്തിന് വഴിവിളക്കായി മാറിയ ചരിത്രമുണ്ട്. അത്തരം രണ്ടു വിധികളാണ് ഇത്തവണ പരാമർശിക്കുന്നത്. അമ്മയെ തല്ലിയാൽ സ്വത്തില്ല. ഗുജറാത്ത് ഹൈക്കോടതിയുടേതാണ് ഈ വിധി. അമ്മയുടെ മരണശേഷം സ്വത്തിൽ അവകാശം സ്ഥാപിച്ചു കിട്ടാൻ വഡോദര സ്വദേശി ജയേഷ് ഭായ് പട്ടേൽ എന്നയാൾ സിവിൽ കോടതിയെ സമീപിച്ചു. രണ്ട് പെൺമക്കളും ഹർജിക്കാരനുമുൾപ്പെടെ മൂന്ന് മക്കളാണ് അമ്മയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ വിൽപത്രത്തിൽ അമ്മ സ്വത്ത് മുഴുവൻ പെൺമക്കൾക്കായി വീതിച്ചെഴുതിവച്ചു. ഇതിനെ ചോദ്യം ചെയ്താണ് ജയേഷ് ഭായ് കോടതിയെ സമീപിച്ചത്. വിൽപത്രത്തിന്റെ സാധുത പരിഗണിച്ച സിവിൽ കോടതി ആവശ്യം തള്ളി. തുടർന്ന് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. ജസ്റ്റിസ് പരേഷ് ഉപാധ്യായയുടെ ബെഞ്ചിലാണ് ഹർജി വന്നത്. കേസിൽ വാദം നടക്കുമ്പോൾ നിർണായകമായ ഒരു വിവരം പുറത്തുവന്നു. ഹർജിക്കാരൻ മാതാപിതാക്കളെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. പിതാവ് മരിച്ചതിനെ തുടർന്ന് അമ്മയെ നോക്കിയത് പെൺമക്കളാണ്. അപ്പോഴും ഹർജിക്കാരൻ അമ്മയെ ഉപദ്രവിച്ചതിന് തെളിവുണ്ട്. മകന്റെ മർദ്ദനം സഹിക്കാനാവാതെ അമ്മ വഡോദര പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയും എതിർകക്ഷികൾ ഹാജരാക്കി. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി നിർണായകമായ വിധി പറഞ്ഞത്. ഹർജിക്കാരൻ മാതാപിതാക്കളെ മർദ്ദിച്ചിരുന്നു. സംശുദ്ധമായ കൈകളും മനസ്സുമായല്ല ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. മാതാപിതാക്കളെ തല്ലുന്നവർക്ക് അവരുടെ സ്വത്തിൽ ഒരവകാശവും ഇല്ല. കോടതിക്ക് മുന്നിലുള്ള വസ്തുതകളിൽ ഹർജിക്കാരനിൽ നിന്ന് അമ്മയ്ക്ക് പീഡനം നേരിടേണ്ടി വന്നെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് സ്വത്ത് ഭാഗം വെച്ചപ്പോൾ ഇയാളെ ഒഴിവാക്കിയത്. വളർത്തി വലുതാക്കിയവരോട് ബഹുമാനമില്ലാതെ നന്ദിയില്ലാതെ പെരുമാറുന്ന ഒരാൾക്ക് അവരുടെ സ്വത്തുവകകളിലും അവകാശം ഉന്നയിക്കാനാവില്ല. ഇതു സംബന്ധിച്ചുള്ള സുപ്രീംകോടതിയുടെ പരാമർശങ്ങളും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിധിയെഴുതി. ഭർതൃപിതാവ് ചെലവിന് നൽകണം. ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ജീവിത ചെലവിന് വഴിമുട്ടിയ ഭാര്യയ്ക്കും മകനും ഭർതൃപിതാവ് ചെലവിന് നൽകണോ? കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മറ്റു വസ്തുതകളും പരിഗണിച്ച് ഇത്തരമൊരു തീർപ്പ് കൽപ്പിച്ചത് ബോംബെ ഹൈക്കോടതിയാണ്. ഭർത്താവ് ഭൂപീന്ദറിന്റെ മരണത്തെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ ഭാര്യ ഹർനീത് കൌർ കുടുംബകോടതിയിൽ നൽകിയ പരാതിയാണ് കേസിന് ആധാരം. ഹർജിക്കാരിയുടെ മാതാപിതാക്കളും മരിച്ചുപോയ സാഹചര്യത്തിൽ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്നും ഭർതൃപിതാവിനോട് ജീവിത ചെലവ് നൽകാൻ നിർദ്ദേശിക്കണമെന്നുമായിരുന്നു ഹർജിക്കാരിയുടെ ആവശ്യം. കഴിഞ്ഞ ജനുവരിയിൽ കുടുംബകോടതി ഇതനുവദിച്ചു. ഹർജിക്കാരിക്ക് 40,000 രൂപ വീതവും മകന് 30,000 രൂപ വീതവും ഇടക്കാല ഉത്തരവിലൂടെ കോടതി അനുവദിച്ചു. എന്നാൽ ഇത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭർതൃപിതാവ് സർദൂൽ സിംഗ് ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്ക് രണ്ടു മക്കളിൽ ഒരാളുടെ ഭാര്യ മാത്രമാണ് ഹർനീതെന്നും താനൊരു ക്യാൻസർ രോഗിയാണെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കി. നിലവിൽ ഹർനീത് കൌറിനും മകനുമായി പണം ചെലവിടുന്നുണ്ടെന്നും ഇവർക്ക് താമസിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. അതേസമയം സർദൂൽ സിംഗിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്ത ഹൈക്കോടതി കുടുംബകോടതിയുടെ ഇടക്കാല ഉത്തരവിൽ അപാകതയില്ലെന്ന് നിരീക്ഷിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം സർദൂൽ സിംഗ് 74,00,000 രൂപ ആദായ നികുതി അടച്ചതടക്കം മുള്ള കണക്കുകൾ കോടതി പരിശോധിച്ചു. തുടർന്നാണ് ജസ്റ്റിസ് നിതിൻ സാംബ്രെ വിധി പറഞ്ഞത്. ഭർത്താവിന്റെ മരണത്തോടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതായ ഹർനീത് കൌറിനും മകനും ഹർജിക്കാരനായ ഭർതൃപിതാവിന്റെ സ്വത്തുവകകളിൽ നിന്ന് ജീവിത ചെലവ് നൽകാനുള്ള വിധി ഹൈക്കോടതി ശരിവയ്ക്കുകയായിരുന്നു.